பிரைஸ் த லார்ட். 2023 ആ സൂര്യോദയം കാണുവാൻ നമുക്ക് ഭാഗ്യം തരുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജനുവരി മാസത്തിലെ ആദ്യത്തെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. ഈ മാസത്തെ ചിന്തയിൽ ആദ്യം നാം ചിന്തിക്കുന്നത് ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനത്തിലെ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 25:4, സാംസ് ചാപ്റ്റർ 25:4. യഹോവേ, അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ. യഹോവേ, അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ. ഈ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പുതുവർഷം ആരംഭിക്കാം. എന്നും എപ്പോഴും ഉരുവിടാവുന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണിത്. സങ്കീർത്തനം 26:1, യഹോവേ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ സത്യത്തിൽ നടക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കുന്ന സങ്കീർത്തനക്കാരനെ നമുക്ക് കാണാം. പുറപ്പാട് 33:13 മോശ യഹോവയോട് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നാണ്. ആ കൃപ ലഭിക്കണമെങ്കിൽ നാം കൃപദാനമായി തരുന്ന വ്യക്തിയെ പൂർണ്ണമായി അറിഞ്ഞേ മതിയാകും. അതായത് അടുത്തറിയണം. പുറപ്പാട് 33:12 നിന്ന് അത് നമുക്ക് മനസ്സിലാക്കാം. അടുത്തറിയണമെങ്കിൽ ഒരു നല്ല തിരഞ്ഞെടുപ്പ് അത്യന്താപേക്ഷിതമാണ്. സായുധ സേനയിലെ ആളുകളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ വളരെ കഠിനമാണെന്ന് കേട്ടിട്ടുണ്ട്. സെലക്ഷൻ കഠിനമാകുമ്പോൾ സെലക്റ്റഡ് ആയവരുടെ പരിശീലനത്തിന് ഇളവില്ല. അതിലും കഠിനമാണ്. പരിശീലനം എന്ന നിലയിൽ നമുക്ക് കഷ്ടങ്ങളുണ്ടാകാം. പട്ടാളത്തിൽ ചേരുന്ന യുവാവിന് ട്രെയിനിങ് കാലയളവിൽ എരിപൊരി വെയിലത്ത് കിലോമീറ്ററുകൾ ഓടിക്കുന്നത് അവൻ ഒരു തെറ്റും ചെയ്തിട്ടല്ല. എന്നാൽ വരും കാലത്ത് അവന് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു ജോലി നിർവഹിക്കുവാൻ നമുക്ക് പ്രാപ്തി ലഭിക്കേണ്ടതിന് പരിശീലനം അത്യന്താപേക്ഷിതമാണ്. ഒരു പക്ഷേ നമ്മുടെ കഷ്ടത ഗൗരവമായ ഒരു ദൗത്യം നമ്മെ ഭരമേൽപ്പിക്കുന്നതിന് മുന്നോടിയായി ദൈവം നമുക്ക് നൽകുന്ന മികച്ച പരിശീലനമാകാം. രണ്ടാമതായി, ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നതിൻ്റെ കാരണം ഒരു ശിക്ഷണമെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടത ഉണ്ടാകേണ്ടത്. ഇടയനെ ശ്രദ്ധിച്ച് ഇടയൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാടിനെ നോക്കുക. മോഹിപ്പിക്കുന്ന ഒരു തീറ്റ കാണുമ്പോൾ അത് മറ്റു വഴിയിലേക്ക് തിരിയും. ഇടയൻ അത് മനസ്സിലാക്കുമ്പോൾ ഒരു ചെറിയ അടി അതിന് കൊടുക്കും. പെട്ടെന്നാട് തൻ്റെ തെറ്റ് മനസ്സിലാക്കി മോഹിപ്പിച്ച തീറ്റ ഉപേക്ഷിച്ച് അനുസരണയോടെ യജമാനൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നു. ശിക്ഷണം എപ്പോഴും നമ്മെ ഒരു പാഠം പഠിപ്പിക്കുവാനാണ് അത്യാവശ്യമായി വേണ്ടിയത്. നമ്മുടെ കഷ്ടതയുടെ നേരത്ത് സ്വയപരിശോധന എന്തായാലും നല്ലതാണ്. മൂന്നാമതായി, കഷ്ടത മറ്റൊരു രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന പൗലോസിനെ നമുക്ക് 1 കൊരിന്ത്യർ 1:11 ഭാഗം വായിച്ചാൽ കാണാം. നമ്മുടെ കഷ്ടതയിൽ നാം ദൈവത്തിൽ നിന്നും ആശ്വാസം പ്രാപിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ആശ്വാസം കഷ്ടത്തിലായിരിക്കുന്ന മറ്റുള്ളവർക്കായി നാം പകർന്നു നൽകുകയും വേണം. കഷ്ടതയിൽ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നത് തന്നെ വലിയൊരു സുഖമാണ്. അപ്പോൾ പരിശീലനം നമുക്ക് നല്ലതാണ്. വഴിതെറ്റാതെ യാത്ര ചെയ്യുന്നു. കഷ്ടതയിൽ അത് പ്രയോജനമുള്ളതായി തീരുവാൻ, ആശ്വാസം പ്രാപിപ്പാൻ ഈ പരിശീലനം നമ്മെ സഹായിക്കുന്നുവെന്ന് നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ ദൈവിക തിരഞ്ഞെടുപ്പ് ബൈബിളിൽ കാണുന്നത് വളരെ വ്യത്യസ്തമാണ്. സായുധ സേനയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. അത് നമുക്ക് ദാനിയേലിൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് നോക്കാം. ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു പടയാളിയുടെ യോഗ്യത എന്താണ്? പ്രായം 1 Samuel 17:42 പറയുന്നുണ്ട്, അവൻ തീരെ ബാലനെന്ന്. അതായത് അവന് ടീനേജ് ആയിട്ടില്ല, 13-14 ഒക്കെ ആ ടീനേജ് അവിടെ ആയിട്ടില്ല. അതിനാൽ പ്രായം 12 മനസ്സിലാക്കാം. അവൻ്റെ ജോലി എന്തായിരുന്നു? ആടിനെ വളർത്തൽ. അത് ആടിനെ വളർത്തുന്ന നോക്കുക എവിടെ? മരുഭൂമിയിലെ. അത് നമ്മൾ മനസ്സിലാക്കുന്നത് 1 Samuel 17:28 വാക്യത്തിനകത്ത്, യുദ്ധമുഖത്തേക്ക് പിതാവിൻ്റെ വാക്കനുസരിച്ച് ചെന്നവനോട് മൂത്ത ജ്യേഷ്ഠൻ ചോദിക്കുന്നത്, മരുഭൂമിയിൽ കുറേ ആടുള്ളതിനെ വിട്ടേച്ചു പോകുന്നോടാ എന്ന് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൻ മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുകയായിരുന്നു അവൻ്റെ ജോലി. അവൻ കിന്നരവും വായിക്കുന്നവനായിരുന്നു. മൂന്നാമത്തേത്, ദൈവം തിരഞ്ഞെടുത്തവൻ്റെ യോഗ്യത, അവൻ്റെ ആയുധങ്ങൾ വടി, 5 ഒരു കവണ. ദൈവം അവനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുമ്പോൾ ഈ 3 അഭിഷേക തൈലം വീണിട്ടുണ്ട്. ഇവന് പ്രവൃത്തി പരിചയമോ? ദൈവം തിരഞ്ഞെടുക്കുന്നവന് പ്രവൃത്തി പരിചയം ആവശ്യമില്ല. മരുഭൂമിയിലെ ആ ട്രെയിനിങ് അവനുള്ളതേ ഉള്ളൂ, ആടിനെ തീറ്റുന്നതേ ഉള്ളൂ, അല്ലെ? പട്ടാളക്കാരോട് പോരാടിയൊന്നും അവൻ അറിയത്തില്ല. എന്നാൽ ദാവീദ് പറയുന്ന യോഗ്യത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. തിരഞ്ഞെടുത്തവനെ ദൈവവഴിയിൽ എത്തിക്കുക എന്നുള്ളത്, തിരഞ്ഞെടുത്തവനെ ദൈവം തൻ്റെ വഴിയിൽ എത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം നമുക്ക് 1 Samuel 17:34 34-37 വാക്യങ്ങൾ വായിച്ചാൽ തിരഞ്ഞെടുത്തവൻ ശത്രുവിനെ അഭിമുഖീകരിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. 34, ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്നു, ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. ഈ ധൈര്യത്തോടെയാണ് അവൻ ശത്രുവായ ഗോലിയാത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവൻ പറയുന്നൊരു വാക്കുണ്ട്, നീ വലിയ യുദ്ധസന്നാഹങ്ങളോടൊക്കെ ആയിരിക്കും വന്നത്, ഞാൻ വന്നതോ നീ വാളും കുന്തവും, 45 വാക്യം, വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ക്രിസ്തലോ. അപ്പോൾ ആ പ്രാർത്ഥനയും കൂടെ നമുക്കൊന്ന് നോക്കാം. യഹോവേ, നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ. അപ്പോൾ ഓരോ കാര്യത്തിലും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദാവീദ് പറഞ്ഞ വാക്കാ പറയണ്ടേ, ഞാൻ ഏത് ജോലിയും ചെയ്യാൻ ഇറങ്ങുന്നത് എങ്ങനെയാ? ദൈവമായ യഹോവയുടെ നാമത്തിൽ. ഒരു വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ പറയുന്നത്, ഈ പ്രശ്നം അഭിമുഖീകരിക്കുവാൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. ആ നാമം എത്ര ശക്തനാമമാണെന്ന് ആ യുദ്ധമുഖത്തുണ്ടായിരുന്ന സകലരും മനസ്സിലാക്കി. തിരഞ്ഞെടുത്തവനെ യഹോവയുടെ വഴിയിൽ ആക്കിയത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അഭിഷേകത്തിൻ്റെ ശക്തി അവിടെ കാണാം. ഈ തിരഞ്ഞെടുത്ത വ്യക്തിക്ക് പ്രത്യേകിച്ച് 3 വിശ്വാസം, വിശ്വസ്തത, വിശ്വാസം, വിശ്വസ്തത, വിശുദ്ധി. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസം, വിശ്വസ്തത, വിശുദ്ധി. ഈ 3 വ്യക്തിക്ക് വഴി ഏതെന്ന് ആ വ്യക്തിയെ തിരഞ്ഞെടുത്ത അന്നു മുതൽ ദൈവം പറഞ്ഞു കൊടുക്കും. ആ ശബ്ദം അവൻ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. വിശ്വസ്തതയ്ക്ക് പെട്ടെന്ന് മറുപടി ലഭിച്ചെന്നില്ല ഇരിക്കത്തില്ല. വിശ്വാസത്തോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും ജോലി ചെയ്യുന്നവർക്ക് പ്രതികൂലങ്ങളുണ്ടാകും, പക്ഷേ അതിനൊരു ഫലമുണ്ട്. സ്കോട്ട്ലൻഡിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറുപ്പക്കാരനായ ഒരു പാസ്റ്ററുടെ ശുശ്രൂഷ, ജീവിതത്തിൽ നടന്ന ഒരു വേദനാജനകമായ സംഭവം. തികഞ്ഞ വിശ്വസ്തയോടെ അദ്ദേഹം ആ ഗ്രാമത്തിൽ, സ്കോട്ട്ലൻഡിലെ ഗ്രാമത്തിൽ ശുശ്രൂഷ ചെയ്തത്. പക്ഷേ എന്ത് ചെയ്താലും കുറച്ച് ചർച്ച് കമ്മിറ്റിക്കാരുണ്ട് അദ്ദേഹത്തെ കുറ്റം പറയുകയുള്ളൂ. അദ്ദേഹം നല്ല മെസ്സേജ് കൊടുക്കും, നല്ല ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും, ആത്മാർത്ഥതയോടെ വേല ചെയ്യും, ദൈവം തന്നെ കാണുന്നു അറിയുന്നു എന്ന ചിന്തയിൽ പ്രവർത്തിച്ചാലും ഈ കമ്മിറ്റിക്കാർ കുറ്റം പറയാനല്ലാതെ ഒന്നിനും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലത്തില്ല. ഒരു മരുത്തണുപ്പം പ്രകടനം ആരാധകനയ്ക്ക് വന്നിരുന്നാലും അവർക്കുള്ളത്. ഇദ്ദേഹത്തിന് അതങ്ങ് വലിയ പ്രയാസമായി. അവർ കുറ്റം പറയുന്നത് എന്താ, പുതിയ ആളുകളൊന്നും എന്താ വരാത്തത്. ഈ കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ തുടങ്ങി. ചെറുപ്പക്കാരനായി ആദ്യമായ വേലക്കിറങ്ങി വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശാജനകമായൊരു സംഭവമായിരുന്നത്. എങ്കിലും ഈ കാലഘട്ടത്തിലെ സംഭവങ്ങളെല്ലാം അദ്ദേഹം ഓരോരുത്തരുടെ മുള്ളുവെച്ച വാക്കുകളും അദ്ദേഹം മറന്ന് വചനം പറയാൻ കയറുമ്പോൾ, ദൈവമേ ഞാൻ വിശ്വസ്തയോടെ നിൻ്റെ വാക്കുകളെ ഉച്ചരിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, ഞാൻ നിന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഇന്ന് ഈ ജനത്തിന് കൊടുക്കാനുള്ള വാക്കുകൾ എൻ്റെ വായിൽ അവിടുന്ന് തോന്നിച്ചു തരണമേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. ഒരു ദിവസം പ്രസംഗാനന്തര സ്തോത്ര കാഴ്ച എടുക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുമ്പിലിരുന്ന ഒരു കുഞ്ഞ് ഓടിച്ചെന്ന് ആ ബാലൻ ആ പാത്രം എടുത്തിട്ട് അതിൻ്റെ മണ്ട കയറി അങ്ങ് നിന്നു. ഹോ, കമ്മിറ്റിക്കാർക്ക് പിന്നെ വേറെ വല്ലതും വേണോ കുറ്റം പറയാൻ? ഇറങ്ങട ഇറക്ക ഇങ്ങോട്ട്, നീ എന്തിനാ അതിനകത്ത് കയറി നിൽക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ ആ ബാലൻ പറഞ്ഞ വാക്കുകൾ നിറഞ്ഞ കണ്ണുകളോടെയായിരുന്നു, ദൃഢസ്വരത്തിലായിരുന്നു. അവൻ പറഞ്ഞത്, എൻ്റെ പാസ്റ്ററിൻ്റെ ജീവിതവും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സന്ദേശവും ഒരുപാട് എന്നെ സ്വാധീനിച്ചു. നിങ്ങളൊക്കെ ദിവസവും വിമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എന്നെ ഏറ്റവും ആകർഷിച്ചു. എൻ്റെ കൈവശം പണമില്ല കൊടുക്കാൻ, അതുകൊണ്ട് ഞാൻ ഈ സ്തോത്രകാഴ്ച പാത്രത്തിൽ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഈ പാത്രത്തിൽ കയറി നിൽക്കുന്നതെന്ന് പറഞ്ഞു. സ്തോത്രകാഴ്ച പാത്രത്തിൽ കയറി നിന്ന ആ ബാലൻ പിന്നീട് പ്രസിദ്ധനായ മിഷണറി വീരനായി മാറി. ബോബി മെഫറ്റ് എന്ന മിഷണറിയെ രൂപാന്തരപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു. മുറിവുകളുടെ നടുവിലും നിരാശനാകാതെ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ തുടർന്ന സ്കോട്ട്ലൻഡിലെ ആ യുവ പാസ്റ്ററുടെ സമർപ്പണമായിരുന്നു അത്. പാസ്റ്ററുടെ നിറഞ്ഞ കണ്ണുകളോടെയാണ് ആ ബാലൻ്റെ വാക്കുകൾ കേട്ടത്. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ന് കാണുന്ന എല്ലാ മഹത്തായ ആത്മീയ ചരിത്രത്തിൻ്റെയും പിന്നിൽ ബോബി മൊഫറ്റുണ്ട്. അപ്പം പാസ്റ്ററുടെ വേല ഒരിക്കലും നിഷ്ഫലമായില്ല. മനുഷ്യർ കാണുന്നതല്ല, ദൈവം കാണുന്നത്. ദൈവം ഒരു വ്യക്തിയെ നന്നായി അറിയുന്നവനാണ്. അതിൻ്റെ പിന്നിൽ ആ യുവ ശുശ്രൂഷകനും ഉണ്ടെന്നുള്ളത് ബോബി മൊഫറ്റിന് നല്ലപോലെ അറിയാം. മനുഷ്യമുഖത്തേക്ക് നോക്കിയാൽ പലപ്പോഴും നാം നിരാശരാകും. എന്നാൽ ദൈവമുഖത്തേക്ക് മാത്രം ഉറ്റുനോക്കി യാത്ര ചെയ്താൽ അവരെ ദൈവം തൻ്റെ കരങ്ങളിലെ മാനപാത്രങ്ങളാക്കും. ഓർക്കുക, ഈ പുതുവർഷം ഒരു തീരുമാനമെടുക്കുക. ഞാൻ ദൈവമുഖത്തേക്ക് മാത്രം ഉറ്റുനോക്കി യാത്ര ചെയ്യും. ഈ 2023 ഞാൻ ദൈവമുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുമ്പോൾ ദൈവം തൻ്റെ കരങ്ങളിലെ മാനപാത്രമാക്കി എന്നെ മാറ്റും. എൻ്റെ വിശ്വസ്തത എനിക്കൊരക്കച്ചയായി മാറും. ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. യഹോവേ, നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവചനം 30 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ, പ്രിയരെ, വഴി ഇതാകുന്നു എന്ന് പറയുന്നത് കേൾക്കുവാൻ ദൈവിക തിരഞ്ഞെടുപ്പ് ലഭിച്ചവർക്കും ദൈവത്തെ അനുസരിച്ചവർക്കുമേ കഴിയത്തുള്ളൂ. നമുക്കും ഈ സങ്കീർത്തനക്കാരനെ പോലെ പ്രാർത്ഥിക്കാം, ദൈവമേ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. ഈ പുതുവർഷം ഈ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. യഹോവേ, അങ്ങയുടെ വഴി എന്നെ അറിയിക്കണേ. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും യഹോവയോട് ഈ പ്രാർത്ഥന ചൊല്ലുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു പുതുവർഷം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. ഈ നന്മ അനുഭവിക്കാൻ ഞങ്ങൾ യോഗ്യരല്ല, എങ്കിലും സ്വർഗം കനിഞ്ഞ് ഞങ്ങളോട് കാണിച്ച ദയയ്ക്കായി സ്തോത്രം. മറ്റുള്ളവർ ഞങ്ങളെ വിമർശിച്ചേക്കാം, ഞങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും വിമർശനമുണ്ടാകാം, പക്ഷേ വഴി യഹോവയോട് ചോദിച്ച് യാത്ര ചെയ്യുന്നവർ ഒന്നിനെയും ഭയപ്പെടാണ്ടായെന്ന് കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനായി സ്തോത്രം. ഈ 2023 ഞങ്ങൾ പോകുമ്പോൾ പ്രതികൂലത്തിൻ്റെ 22 ഓർത്ത് ഭാരപ്പെടാതെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിന്തിച്ചതുപോലെ, പുറകിലുള്ള വാതൽ അടച്ചിട്ട് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യഹോവേ, അങ്ങയുടെ വഴി ഞങ്ങളെ അറിയിക്കണമേ. വഴി ഞങ്ങളെ അറിയിച്ചാൽ നിശ്ചയമായിട്ട് ഞങ്ങൾ അങ്ങയുടെ സത്യത്തിൽ നടക്കും എന്നൊരു തീരുമാനമെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകൾ കേൾക്കുന്ന ഈ കുഞ്ഞുങ്ങളെയെല്ലാം അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് കേട്ടാലും അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 23 അനുഗ്രഹത്തിൻ്റെ വർഷമായി ഈ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. ആ പെരുമഴയുടെ മുഴക്കം കേട്ടുകൊണ്ട് ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടിയ ഏലിയാവിനെ പോലെ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ ആത്മശക്തിയോടെ ഓടുവാൻ അങ്ങ് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയുടെ വേലക്കാരി എന്നുള്ള അധികാരത്തോടെ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിൻ്റെ പ്രാർത്ഥന അനുഗ്രഹം ഇവർക്കൊരു കാവലായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ഓൾ.